നമസ്കാരം കുമാരമംഗലം. കേരളത്തിൽ പലയിടങ്ങളിലും കനത്ത മഴ തുടരുന്നതായിട്ടാണല്ലോ കേൾക്കുന്നത്. വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി കൂടുകയാണോ? എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി?
ഡൽഹിസ്, വയനാട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇപ്പോൾ ഏറ്റവും അധികം നാശനഷ്ടവും അതുപോലെ തന്നെ മഴയും ഉണ്ടായിരിക്കുന്നത്. ഇവിടെയെല്ലാം തന്നെ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഉരുൾപൊട്ടൽ ഭീഷണി ഇപ്പോൾ പലയിടങ്ങളിലും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിലെല്ലാം തന്നെ ഈ ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട്. വയനാട്ടിൽ ഏതാണ്ട് ഒരു ഗ്രാമം പൂർണ്ണമായും ഒലിച്ചു പോയിരുന്നു. അവിടെ പല ആൾക്കാരും ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സർക്കാർ നൽകുന്ന കണക്കനുസരിച്ച് 44 പേരാണ് കാലവർഷക്കെടുതിയിൽ ഇതുവരെ കേരളത്തിൽ മരിച്ചത്. ഇതിൽ ഏറിയ പങ്കും വയനാട്ടിൽ നിന്നാണ്. കാരണം ഈ ഉരുൾപൊട്ടലും മറ്റ് കാരണങ്ങൾ മൂലമാണ് ആൾക്കാർ കൂടുതലും മരിച്ചത്. ഇപ്പോഴും മണ്ണടിയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന കാര്യത്തിൽ അറിവായിട്ടില്ല. സൈന്യത്തിനും മറ്റ് സുരക്ഷാ സേനകൾക്കും അങ്ങോട്ട് എത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഹെലികോപ്റ്റർ അവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം ഇതിലേക്ക് ഇറങ്ങാനായി വള്ളിയിൽ തൂങ്ങി ഇറങ്ങാനായും സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും നാട്ടുകാരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പല സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും അവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. മറ്റു സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണിയിൽ തന്നെയാണ് എന്ന് പറയാം. പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലും ഇടുക്കി ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ കൂടുതലും ഇപ്പോഴും ഈ ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട്. ഡാമുകൾ നിറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. ചില ചെറിയ ഡാമുകൾ മാത്രമേ ഇപ്പോഴും തുറന്നുവിട്ടിട്ടുള്ളൂ. ഇടുക്കി അണക്കെട്ടിലാണെങ്കിൽ 35% സംഭരണശേഷിയുടെ വെള്ളം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇപ്പോൾ ആശ്വാസത്തിന് വകയുള്ള കാര്യമാണ്.
കുമാരമംഗലം, അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം നടപടികളാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത് കാര്യങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ?
ഡൽഹിസ്, ഏതാണ്ട് 66,000 പേരാണ് ഇപ്പോൾ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി സംസ്ഥാനത്തിനുടനീളം കഴിയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കുകൾ പ്രകാരം 738 ദുരിതാശ്വാസ ക്യാമ്പുകൾ കേരളത്തിലുടനീളം തുറന്നു കഴിഞ്ഞു. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇത് ഏതാണ്ട് ഇരട്ടിയിലധികമാണ് തുറന്നത്. കാരണം മിനിഞ്ഞാന്ന് കേവലം 300 ദുരിതാശ്വാസ ക്യാമ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്നലത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് 738 എണ്ണമാക്കി ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം ഉയർത്തിയിട്ടുണ്ട്. പല ആളുകളോടും ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശം, വീടുകൾ എത്രയധികം പ്രിയപ്പെട്ടതാണെങ്കിലും ഉപേക്ഷിച്ച് പോവേണ്ട സമയത്ത് അത് ചെയ്യണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവ്വം ആൾക്കാരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായും നടത്തുന്നത്. വയനാട്ടിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയായ താമരശ്ശേരി ചുരം പകൽ തുറന്നിട്ടുണ്ട്. ചെറുവാഹനങ്ങളാണ് ആദ്യം കടത്തിവിടുന്നത്. പല ആൾക്കാരും ബാംഗ്ലൂരിൽ നിന്നും മറ്റും വരുന്ന ആൾക്കാർ ഈ പറയുന്നത് പോലെ മുത്തങ്ങ വനത്തിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായതുകൊണ്ട് പലരും മുത്തങ്ങയ്ക്ക് അപ്പുറവും അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലും കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ പുറത്തെത്തിക്കാനുള്ള ചില വഴികളും ഇപ്പോൾ നോക്കുന്നുണ്ട്. അതിനാണ് ഈ ചുരം തുറന്നു കൊടുക്കുന്ന നടപടി ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിനോദയാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ യാത്ര ചെയ്യാവൂ എന്ന കർശനമായ നിർദ്ദേശവും സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഡൽഹിസ്,
കുമാരമംഗലം, ഇനി യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം തടസ്സമുണ്ട്? പ്രത്യേകിച്ച് വിമാന യാത്രയുടെ കാര്യത്തിൽ കൊച്ചി എയർപോർട്ടും എല്ലാം പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യതകൾ നാളെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇന്നലെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുണ്ടോ?
ഡൽഹിസ്, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ഒരു ശുഭപ്രതീക്ഷയുള്ള വാർത്ത, അങ്ങോട്ടുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് റൺവേയിലേക്കുള്ള. കാരണം വെള്ളം ഇറങ്ങി തുടങ്ങി, പമ്പിംഗ് നടക്കുന്നുണ്ടായിരുന്നു. മതിലിന്റെ ചില ഭാഗം പൊളിഞ്ഞ വെള്ളം പുറത്തേക്ക് പോയതും വലിയ തോതിൽ ആശ്വാസമായിട്ടുണ്ട്. മാത്രമല്ല എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇപ്പോൾ ചാറ്റൽ മഴ മാത്രമാണുള്ളത്. കാലവർഷത്തിന്റെ സമാനമായി തോരാത്ത മഴയുണ്ട്, പക്ഷേ അതിന്റെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പെരിയാറിലെ വെള്ളം പൊങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയ്ക്ക് ഒരു പരിധി വരെ ആശ്വാസമായിട്ടുണ്ട്. വെള്ളം ഇറങ്ങുകയാണെങ്കിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനഃക്രമീകരിക്കും, അല്ലെങ്കിൽ വീണ്ടും തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും എത്രത്തോളം കേടുപാടുകൾ റൺവേക്ക് പറ്റി എന്നുള്ളതനുസരിച്ച് അതിന്റെ തീരുമാനമുണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ചും റൺവേയുടെ മുകളിൽ ടോപ്പിംഗ് നടത്താനായി വിമാനങ്ങൾ പുനഃക്രമീകരിക്കാൻ വിമാനത്താവള അധികൃതർ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രളയം വന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു വിശദാംശങ്ങൾ നമുക്ക് ഇനിയും അറിവായിട്ടില്ല. ഏതായാലും കൊച്ചിയിലുള്ള നേവൽ ബേസിലുള്ള നേവിയുടെ വിമാനത്താവളം പ്രവർത്തന സജ്ജമാക്കും എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ചെറു വിമാനങ്ങൾ, ATR മോഡൽ വിമാനങ്ങളിലും അതുപോലെ തന്നെ കുറച്ചുകൂടി വലിയ വിമാനങ്ങൾക്കും ഇറങ്ങാൻ കഴിയുന്നത്തക്ക രീതിയിലുള്ള വിമാനത്താവളമാണത്. അങ്ങോട്ട് സർവീസുകൾ പുനരാരംഭിച്ചാൽ ഒരു പരിധി വരെ ഇപ്പോൾ സാധ്യമാകും, യാത്രാ ക്ലേശത്തിന് പരിഹാരമാകും. ഇപ്പോഴുള്ള ആൾക്കാർ കൂടുതലും തിരുവനന്തപുരത്തും കണ്ണൂരുമാണ് ഇറങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്നും മധ്യകേരളത്തിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷെ കണ്ണൂരിൽ നിന്നും മധ്യകേരളത്തിലേക്ക് വരുന്ന ആൾക്കാർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്.
കുമാരമംഗലം, ഇനി കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? വരും ദിവസങ്ങളിൽ മഴ തുടരാനാണോ സാധ്യത? പ്രളയത്തിന്റെ ഭീഷണി കൂടാനാണോ സാധ്യത?
കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അല്പം മുമ്പ് അറിയിച്ചിരിക്കുന്നത് മഴയുടെ ശക്തി ഇനി കൂടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിന് സമാനമായ ഒരു അതിതീവ്ര മഴ ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ബംഗാൾ ഉൾക്കടലിലും ഇപ്പോൾ ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നും ഇങ്ങോട്ട് മേഘങ്ങൾ എത്തുമെങ്കിലും ഇത് കൂടുതലും കിഴക്കൻ തീരത്തായിരിക്കും ഈ മഴ പെയ്യുന്നത് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അതുകൊണ്ട് തന്നെ മഴ ഉണ്ടാകുമെങ്കിലും കഴിഞ്ഞ തവണത്തേതുപോലെ അതിതീവ്ര മഴ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു സാഹചര്യം പരിഗണിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു അനുഭവം പരിഗണിക്കുകയാണെങ്കിലും അത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. കാരണം കഴിഞ്ഞ തവണ പ്രളയത്തിന്റെ സമയത്ത് പെയ്ത പോലുള്ള ഒരു വലിയ മഴ പെയ്തിട്ടില്ല ഇത്തവണയും. ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഉരുൾപൊട്ടൽ ഭീഷണി വളരെ കാര്യമായി പലയിടങ്ങളിലും ഉണ്ടായി, അതാണ് ഇത്രയധികം നാശനഷ്ടത്തിനും കാരണമായത് എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ.
ഇന്ത്യയുടെ മറ്റു ചില സംസ്ഥാനങ്ങളിലും കനത്ത മഴയും പ്രളയവും ഉണ്ടല്ലോ, എവിടെയെല്ലാമാണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളത്?
ഡൽഹി കേരളത്തിനേക്കാൾ ഒരു അഞ്ചിരട്ടിയെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ് ഇപ്പോൾ കർണാടകയുടെ ചില പടിഞ്ഞാറൻ ഭാഗങ്ങളും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും. മഹാരാഷ്ട്രയിലെ സ്ഥിതി വളരെ രൂക്ഷമാണ്. പ്രത്യേകിച്ചും വിദർഭയുടെയും അതുപോലെ തന്നെ കൊങ്കൺ ഭാഗത്തും വലിയ തോതിലുള്ള വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും കോലാപ്പൂർ അതുപോലെ തന്നെ ധാർവാഡിന്റെ കിഴക്കുള്ള സ്ഥലങ്ങളിലും മറ്റും വലിയ തോതിലുള്ള വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം തടസ്സമുണ്ട്. സൈന്യത്തിന്റെ പൂർണ്ണ സഹകരണം അവിടെയുണ്ട്. പക്ഷേ എങ്കിലും അവശ്യ സാധനങ്ങൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് അവിടെ ഏറ്റവും അധികം ഇപ്പോൾ അവിടെ ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു സംസ്ഥാനത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ പ്രളയമെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. പല സ്ഥലങ്ങളിലും പ്രശ്നമാണ്. തമിഴ്നാടിന്റെ പല സ്ഥലങ്ങളിലും പ്രശ്നമാണ്. അതായത് തമിഴ്നാടിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ, കർണാടകയിലും വലിയ തോതിലുള്ള ദുരിതം അനുഭവിക്കുന്നു. പ്രത്യേകിച്ചും കുടക് മേഖല പൂർണ്ണമായും വെള്ളത്തിനടിയിലായി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മഹാരാഷ്ട്ര തൊട്ട് താഴത്തേക്ക് കേരളം വരെ അതിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ പൂർണ്ണമായും കാലവർഷക്കെടുതിയിലാണ് എന്ന് തന്നെ പറയാം. ഡൽഹി.
നന്ദി കുമാരമംഗലം. കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും പ്രളയവുമായി ബന്ധപ്പെട്ട് കനത്ത മഴയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചതിനാണ്.